രണ്ടാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. കർത്താവേ, നീ സകലവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. അതിന്റെ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻ ആരുടെയും കയ്യിൽ കിങ് ജെയിംസ് വേർഷൻ ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാൻ ആർക്കെങ്കിലും കെ ജെ ബി ഉള്ളവർ. You have created all things for your pleasure. അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിന്റെ പ്ലഷറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഭൂമിയിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. സകലത്തെയും സൃഷ്ടിച്ചതും എല്ലാം സൃഷ്ടിക്കപ്പെട്ടതും ദൈവത്തിന്റെ പ്ലഷറിന് വേണ്ടിയിട്ടാണ്. പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ് ദൈവം ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവം ഓരോ സൃഷ്ടിയും സൃഷ്ടിച്ചപ്പോൾ, ഓരോ സൃഷ്ടിയെയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം എന്താണ് പറഞ്ഞെന്നറിയോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നല്ലത് എന്ന് പറഞ്ഞല്ലേ? എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഫങ്ഷൻ ദൈവത്തിനെ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഫങ്ഷൻ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അത് ദൈവത്തെ പ്ലീസ് ചെയ്യായിരുന്നു. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയും, ദൈവത്തിന്റെ ഉൽപ്പത്തി മുതൽ ഓരോ ദിവസവും ദൈവം സൃഷ്ടിച്ചിട്ട് പറയുന്നുണ്ട് വെരി ഗുഡ്, അല്ലെങ്കിൽ നല്ലത് 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 എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ സൃഷ്ടിയായിട്ട് ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്താണ് പറഞ്ഞത്? മനുഷ്യനെ സൃഷ്ടിയും കൂടി കഴിഞ്ഞപ്പോൾ ദൈവം അവസാനം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവസാനത്തെ മനുഷ്യന്റെ സൃഷ്ടിയും കൂടി കഴിഞ്ഞപ്പോൾ അന്നേരം പറയാണ് എത്രയും നല്ലത്, വെരി ഗുഡ് എന്ന് പറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന, ദൈവത്തിന്റെ ഫങ്ഷൻ ചെയ്യുന്ന സൃഷ്ടിയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം എല്ലാത്തിനെയും നോക്കിയിട്ട് പറയാണ് വെരി ഗുഡ് എന്ന് പറയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫങ്ഷൻ ചെയ്യാണ്, എല്ലാം ദൈവത്തിന്റെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഫങ്ഷൻ ചെയ്യാണ്. എന്നാൽ എല്ലാ സൃഷ്ടിയും ദൈവത്തിന്റെ, ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സൃഷ്ടിയും അനുസരിക്കുന്നുണ്ട്. നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുന്ന ഉടനെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നുണ്ട്. ദൈവം, നമ്മൾ യോനയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ദൈവം യോനയെ വിഴുങ്ങാനായിട്ട് ഒരു മത്സ്യത്തിനടുത്ത് കൽപ്പിച്ചു, അത് അപ്പോൾ തന്നെ അനുസരിച്ചു അല്ലേ? യോനയുടെ തണലായിട്ട് ഒരു മരത്തിന്റെ അടുത്ത് വളരാനായിട്ട് കൽപ്പിച്ചു, അത് അപ്പോൾ തന്നെ അനുസരിച്ചു. അതിനെ കുത്തിക്കളയാനായിട്ട് ഒരു പുഴുവിന്റെ അടുത്ത് കൽപ്പിച്ചു, അത് അപ്പോൾ തന്നെ അനുസരിച്ചു. യിരെമ്യാവിന്റെ അടുത്ത്, സോറി, യിരെമ്യാവിന്റെ അടുത്താണ്, അല്ല, നമ്മൾ ചൂരച്ചെറിയ കീഴിൽ കിടന്ന ഏലിയാവ്, സോറി, ഏലിയാവിന്റെ അടുത്ത് ഭക്ഷണം കൊണ്ടുപോകാനായിട്ട് ഒരു കാക്കയെടുത്ത് കൽപ്പിച്ചു, അത് അപ്പോൾ തന്നെ അനുസരിച്ചു. അതായത് എല്ലാ സൃഷ്ടിയും ദൈവത്തിന്റെ പറയുന്ന കാര്യങ്ങളെ അതേപോലെ അനുസരിക്കുന്നു. അത് പക്ഷേ അതും മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ? എല്ലാ സൃഷ്ടിയും ദൈവത്തെ അനുസരിക്കുകയും മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. എന്താണ്? എല്ലാ സൃഷ്ടിയും ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവം പറയുന്ന അതേപോലെ അനുസരിക്കുമ്പോൾ, അത് ദൈവത്തിന്റെ അടുത്ത് ഒന്നും തിരിച്ച് പറയുന്നില്ല. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അനുസരിക്കുകയാണ് എന്നർത്ഥമില്ല. കാരണം എല്ലാത്തിനെയും സൃഷ്ടിച്ച അതേ ഫങ്ഷനാലിറ്റിയിൽ അത് പോവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ടി വി ഓൺ ചെയ്യുകയാണ്, ടി വി ഓൺ ചെയ്യുകയാണെങ്കിൽ ടി വി ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഓൺ ആവുന്നു. ആ ടി വി അതിന്റെ ഫങ്ഷൻ ചെയ്യുന്നു, പക്ഷെ അത് ആ ടി വി നമ്മുടെ അടുത്ത് ഒന്നും പറയുന്നില്ല. എന്താണ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഓണായി വരുന്നത് പറയുന്നില്ല അല്ലേ? അത് അതിന്റെ ഫങ്ഷൻ അതേപോലെ തന്നെ ഫങ്ഷൻ ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ സൃഷ്ടിയും ദൈവത്തെ തിരിച്ച് അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം വർക്ക് ചെയ്യുമ്പോൾ, അതിനെ പ്രോഗ്രാം ചെയ്തതുപോലെ അത് വർക്ക് ചെയ്യണം. അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. അതേസമയം മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന വേറൊരു രീതിയിലാണ്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടിയും ഫങ്ഷണലി ദൈവത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ എല്ലാ സൃഷ്ടിയും മോറലി ദൈവത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. കാരണം എല്ലാ സൃഷ്ടിയും മോറൽ ബീയിങ്സ് അല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, എല്ലാം ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഒരു മോറൽ ബീയിങ് ആയതുകൊണ്ട്, ദൈവത്തോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. നേരെ ദൈവം മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ, ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ, അറ്റ്ലീസ്റ്റ് മനുഷ്യൻ ദൈവത്തിനടുത്ത് അറ്റ്ലീസ്റ്റ് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ മനുഷ്യൻ ദൈവത്തിനടുത്ത് ഏതൊരു റെസ്പോൺസും, മനുഷ്യന്റെ ദൈവത്തോടുള്ള റെസ്പോൺസിൽ മനുഷ്യൻ പറയുന്ന ഏത് ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നത്, ഒന്നുകിൽ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മനുഷ്യന്റെ റെസ്പോൺസിൽ കൂടി മനുഷ്യൻ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മനുഷ്യന്റെ റെസ്പോൺസിൽ കൂടി മനുഷ്യൻ ദൈവത്തോട് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തോട് പറയുന്നത് ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഉണ്ടോ ഇല്ലയോ ഇതൊന്നും എനിക്ക് വിഷയമല്ല എന്ന് മനുഷ്യൻ ദൈവത്തോട് പറയുന്നുണ്ട്. ഇത് മൂന്ന് മൃഗങ്ങളോ ബാക്കിയുള്ള സൃഷ്ടികളോ ദൈവത്തോട് പറയുന്നില്ല, കാരണം അവരെ പ്രോഗ്രാം ചെയ്ത രീതിയിലാണ് പോകുന്നത്. എന്നാൽ മനുഷ്യന്റെ റെസ്പോൺസിൽ ഈ മൂന്നിൽ ഒന്ന് മനുഷ്യൻ ദൈവത്തിനോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിനടുത്ത് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കും. മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ദൈവത്തിനടുത്ത് പറയുന്നത് എന്താണ്? ഐ ഡോണ്ട് ലവ് യു, ഇല്ലെങ്കിൽ ഐ ഹേറ്റ് യു എന്നാണ് ഇൻഡയറക്ട്ലി പറയുന്നത്. ഇല്ലെങ്കിൽ മനുഷ്യൻ ദൈവം ഉണ്ട് എന്നൊരു കാര്യം തന്നെ ചിന്തിക്കാത്ത രീതിയിൽ അവന്റെ ഇഷ്ടം ചെയ്തു പോകുമ്പോൾ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് കെയർ ചെയ്യാതെ ജീവിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിനടുത്ത് പറയുന്നത് നീ ഉണ്ടോ ഇല്ലയോ എന്നത് തന്നെ ഞാൻ കരയുന്നില്ല, ഐ ഡോണ്ട് കെയർ എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഒരു മോറൽ ബീയിങ് ആയിട്ടാണ്, ഒരു മോറൽ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് മനുഷ്യൻ ദൈവത്തോട് റെസ്പോൺസ് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് മനുഷ്യൻ ദൈവത്തെ റെസ്പോണ്ട് ചെയ്യുന്നത് ഒന്ന് സ്നേഹത്തിൽ, ഒന്ന് ഡിപ്പെൻഡൻസിൽ, ഒന്ന് അനുസരണത്തിൽ. ഇത് മൂന്നും റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ രീതിയിലല്ല ബാക്കിയുള്ളതിനെ സൃഷ്ടിച്ചത്. അന്നേരം ദൈവത്തിനെ മനുഷ്യന് പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവത്തിന്റെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് മനുഷ്യൻ വർക്ക് ചെയ്യണമെങ്കിൽ, ഈ രീതിയിൽ മാത്രമേ മനുഷ്യന് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. മനുഷ്യൻ ദൈവത്തെ സ്നേഹത്തിൽ റെസ്പോണ്ട് ചെയ്യണം, ദൈവം മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കണം അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യണം, അതിന്റെ പ്രോഡക്റ്റായിട്ട് മനുഷ്യൻ ദൈവത്തെ അനുസരിക്കണം. അപ്പോൾ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന വ്യക്തിയായിത്തീരും. അന്നേരം ദൈവത്തെ അതുകൊണ്ട് തന്നെ ബാക്കി ഒരു സൃഷ്ടിക്കും ഇല്ലാത്ത ഒരു കാര്യം മനുഷ്യന് ദൈവം കൊടുത്തു. അതാണ് മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനടുത്ത് പറഞ്ഞു, നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്കുകൾ അതിലേക്ക് പോകുന്നില്ല. മനുഷ്യനടുത്ത് ദൈവം പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നിനക്ക് ഈ ഭൂമിയിൽ ചെയ്യാം, പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ ഇവൻ തള്ളിക്കളയാനായിട്ടുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തു. ആ സ്വാതന്ത്ര്യം ബാക്കി ആർക്കും കൊടുക്കാത്ത സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തു. കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ കൂടി മാത്രമേ ടെസ്റ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. ഒരു പരിപൂർണ സ്വാതന്ത്ര്യം കൊടുക്കാത്തിടത്ത് ആ വ്യക്തിയുടെ സ്നേഹവും ടെസ്റ്റ് ചെയ്യപ്പെടത്തില്ല, ആ വ്യക്തിയുടെ അനുസരണവും ടെസ്റ്റ് ചെയ്യപ്പെടത്തില്ല അല്ലേ. എന്നെ അനുസരിക്കാതെ ഇരിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ലാത്തൊരിടത്ത് ഒരാള് എന്നോടുള്ള അനുസരണം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണോ യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ നിന്നാണോ എന്ന് ഒരിക്കലും ടെസ്റ്റ് ചെയ്യപ്പെടത്തില്ല അല്ലെ. ഞാൻ എന്റെ ഭാര്യയെ യഥാർത്ഥത്തിൽ എന്നെ അനുസരിക്കാതിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ മാത്രമേ ആ എന്നെ അനുസരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിൽ നിന്നാണെന്ന് മനസ്സിലാവുള്ളൂ. ആ സ്വാതന്ത്ര്യം ഇല്ലാത്തടത്തോളം അത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അന്നേരം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവത്തെ അനുസരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ ഒരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ, സ്നേഹത്തിൽ ദൈവത്തിന് കീഴടങ്ങി ദൈവത്തിന് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഫ്രീഡത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അന്നേരം ദൈവത്തിന്റെ ആ സ്നേഹം ദൈവം തെളിയിക്കാനായിട്ടാണ് ദൈവം മനുഷ്യന് ഫ്രീഡം കൊടുത്തത്. എന്നാൽ ആ ഫ്രീഡത്തിൽ ദൈവം ഒരു കാര്യം അവന് ഡിനൈ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ദൈവം നമുക്ക് ആ വാക്യം വേണമെങ്കിൽ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യം നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്ന വാക്യമാണ്.
ദൈവം യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, ഇന്നത്തെ നാളിൽ നീ മരിക്കും
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ നടുവിൽ, എല്ലാം കൊടുത്തതിന്റെ നടുവിൽ ദൈവം ഒരു കാര്യം അവന് ഡിനേ ചെയ്യാം. ഒരു കാര്യം അവനോട് പറയാനും നിനക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒരു ഡിനയിൽ കൊടുക്കുക. ആ ഡിനയിൽ കൊടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ്, അത് ദൈവം ഡിനേ ചെയ്തെന്ന് ഇവൻ മനസ്സിലാക്കണം. ഇതാണ് ദൈവം ആഗ്രഹിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങളെ തരുന്നില്ല, ദൈവം ചില കാര്യങ്ങളെ തടഞ്ഞു വെക്കുന്നു. അതായത് ആ തടഞ്ഞു വെക്കുമ്പോൾ തന്നെ അതിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ അൾട്ടിമേറ്റ്ലി ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് തടഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവണം. ഒരു കാര്യവും തടയാതിരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യപ്പെടത്തില്ല. ദൈവം ചില കാര്യങ്ങളെ തടയുന്നു, ചില കാര്യങ്ങൾ നമുക്ക് തരുന്നില്ല. അത് തരാത്തപ്പോൾ തന്നെ അത് തരാത്തത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണെന്ന് ഇവൻ മനസ്സിലാക്കി അതിന് കീഴ്പ്പെടണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ ഒരു ഡിനയിലും ദൈവം അവന്റെ അടുത്ത് കൊടുത്തു. പക്ഷേ പിശാച് വന്നിട്ട് ആദ്യം ഇവനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവന്റെ അടുത്ത് പറയുന്ന കാര്യം നമ്മൾ കുൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാം.
ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
ഇത് നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം മുഴുവൻ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സൃഷ്ടിയുടെ പിക്ചറാണ് അവിടെ കാണുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് കീഴ്പ്പെട്ട് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വിശ്രമത്തിൽ ദൈവത്തെ എൻജോയ് ചെയ്ത്, ദൈവം മനുഷ്യനെയും എൻജോയ് ചെയ്ത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു ലൈഫാണ് ഉൽപ്പത്തി 1-ഉം 2-ഉം കാണുന്നത്. അതുവരെയും പാപം അവിടെ കടന്നു വന്നിട്ടില്ല, മനുഷ്യനും ദൈവവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടില്ല. ആദ്യമായി പിശാച് കടന്നു വരുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ്. പിശാച് കടന്നു വന്നിട്ട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിശാച് ഇൻഡയറക്ട്ലി ഇവരെടുത്ത് പറയുന്നത് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം സ്നേഹിക്കാത്തതുകൊണ്ടാണ് നിനക്ക് ഇന്ന കാര്യം ഡിലേ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അതിന്റെ ഉള്ളിലെ മെസ്സേജ് മനസ്സിലാവും. പിശാച് 2-ാമത്തെ വാക്യത്തിൽ പറയാണ്, 3-ാമത്തെ വാക്യം, എന്നാൽ
നിങ്ങൾ
പറയാണ്
ഈ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
അന്നേരം ദൈവം പറയുന്നത്, ദൈവം കൽപ്പന ശരിക്കും ആദമനാണ് കൊടുത്തത്, ഹവ എന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഹവയുടെ ആദവും പറഞ്ഞു കാണും. അന്നേരം ആ ഹവ പറയാണ്, ദൈവം ഒരു കാര്യം ഞങ്ങൾക്ക് ഡിനേ ചെയ്തിരിക്കുന്നു, അത് ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഈ കാര്യം ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് ഡിലേ ചെയ്തിരിക്കുന്നു. നേരം അവ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലിയ സർവജ്ഞാനത്തിൽ, ദൈവത്തിന്റെ വലിയ സ്നേഹത്തിൽ ദൈവം ഒരു കാര്യം ഡിലേ ചെയ്തിരിക്കുന്നു, അത് ഞങ്ങൾ മരിക്കാതിരിക്കാനായിട്ടാണ്, അത് ഞങ്ങളുടെ നന്മയ്ക്കാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് അവ പറയുന്നത്. അപ്പോൾ പിശാച് തിരിച്ചു പറയുന്ന കാര്യം, അടുത്ത വാക്യം,
പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിനക്ക് ഈ കാര്യം ഡിനൈ ചെയ്തിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? എന്താണ്? നിന്റെ യഥാർത്ഥത്തിലുള്ള നന്മ ദൈവം ഉദ്ദേശിക്കുന്നില്ല, ഇല്ലെങ്കിൽ ദൈവം നിന്നെ പൂർണമായിട്ടും സ്നേഹിക്കാത്തത് കൊണ്ടാണ്, ദൈവം നിന്നെ പരിപൂർണമായിട്ട് യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഇന്ന കാര്യം ദൈവം ഡിനൈ ചെയ്തിരിക്കുന്നതെന്നാണ് ഇൻഡയറക്ട്ലി പിശാച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, മനുഷ്യനും ദൈവമായിട്ടുള്ള റിലേഷൻ ദൈവത്തോടുള്ള സ്നേഹത്തിലും ദൈവത്തോടുള്ള വിശ്വാസത്തിലും അതിന്റെ ഫലമായിട്ടുള്ള അനുസരണത്തിലുമാണ്. ലവ്, ഫെയ്ത്ത്, ഒബീഡിയൻസ് എന്നുള്ള ആ ഇന്റർലോക്കിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ബാക്കിയുള്ളതിനെ അങ്ങനെയല്ല നമ്മൾ കണ്ടു. അന്നേരം ആദ്യം എവിടെയാണ് മനുഷ്യൻ വീഴേണ്ടത്? ഇതിൽ നിന്ന് താഴേക്ക് പോകണമെങ്കിൽ സ്നേഹത്തിലാണ് വേണ്ടത്. അന്നേരം ആദ്യത്തെ ടെസ്റ്റ്, ആദ്യത്തെ പിശാചിന്റെ മെസ്സേജ് ഇവരെടുത്ത് പറഞ്ഞത് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള മെസ്സേജാണ് പറഞ്ഞത്. ദൈവം നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇത് വച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നിനക്കിത് ഡിനേ ചെയ്തിരിക്കുന്നത്. ദൈവം നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവർ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം നിനക്ക് തരാത്തത് എന്നുള്ളതാണ് പിശാച് ആദ്യമായിട്ട് ഹവ്വായെടുത്ത് മനുഷ്യനടുത്ത് പറഞ്ഞത്. അന്നേരം പിശാച് പറഞ്ഞ കാര്യം ഇവർ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ ആദ്യം എന്താണ് സംഭവിച്ചത്? ആദ്യമായി മനുഷ്യൻ വീണുപോയത് ഡിസൊബീഡിയൻസിലല്ല, നമ്മൾ അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ടാണ് ഡിസൊബീഡിയൻസ്. ആദ്യം മനുഷ്യൻ വീണത് എന്തിൽ നിന്നാണെന്നോ? വിശ്വാസത്തിൽ നിന്നുമല്ല. ആദ്യം മനുഷ്യൻ വീണത് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നു. ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് വീണ മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു. ദൈവത്തെ അവിശ്വസിച്ച മനുഷ്യൻ അവിശ്വാസത്തിന്റെ ഫലമായിട്ടുള്ള അനുസരണക്കേട് പ്രവർത്തിച്ചു. ഇതാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ദൈവത്തെ ട്രസ്റ്റ്, ദൈവത്തെ ഒരാൾ ഒരു വ്യക്തിയെ സ്നേഹിക്കാതെ ആ വ്യക്തി ഒരാൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാതെ ഒരു വ്യക്തി നമുക്ക് അനുസരിക്കാനായിട്ട് കഴിയത്തില്ല. ഇത് മൂന്നും റിലേറ്റഡ് ആണ്. എങ്ങനെയാണ് മനുഷ്യൻ യഥാർത്ഥ ഫ്രീഡത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ കഴിയത്തുള്ളൂ? അതേപോലെ തന്നെ പിശാച് ആദ്യം വന്ന് പറഞ്ഞു, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം നിന്നെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് ഇത് നിനക്ക് ഡിനൈ ചെയ്തിരിക്കുന്നു പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിനെ ആദ്യം മനുഷ്യൻ സംശയിച്ചു. അവൻ ദൈവ സ്നേഹത്തിൽ നിന്ന് വീണു. അതോടുകൂടി അവൻ ദൈവത്തെ ട്രസ്റ്റ് ചെയ്ത് നിർത്തി. അതോടുകൂടി ഇവൻ അനുസരണക്കേടും ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ വീഴ്ച വന്നത്. ഇവിടെ മനസ്സിലാക്കണം, ഈ രീതിയിൽ മനുഷ്യൻ പാപം ചെയ്തു, മനുഷ്യൻ ദൈവവുമായിട്ട് അകന്നു, മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു വിടവുണ്ടായി, മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വീണുപോയി, മനുഷ്യൻ ആത്മീയനായിട്ട് മരിച്ചു. അങ്ങനെയാണ് പാപം കടന്നു വന്നത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് മടങ്ങി വരേണ്ടത്. എഫേസ്യരിലെ സഭയെടുത്ത് പറയുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ പറയാണ്, നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിനക്ക് ഒരു കുറവുണ്ടെന്നാണ്, നീ നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ വീണുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു ആർ ഫോളൻ ഫ്രം യുവർ ഫസ്റ്റ് ലവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരം ദൈവത്തിന് അറിയാം എവിടെയാണ് ആദ്യത്തെ പ്രശ്നം വരുന്നതെന്നുള്ളത്. ആദ്യത്തെ പ്രശ്നം ശരിക്കും അവിശ്വാസത്തിൽ നിന്ന് പോലുമല്ല, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് വീണുപോയത്. അങ്ങനെ മനുഷ്യൻ വീണു പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഡയറിക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അതിന്റെ ആറാമത്തെ ഏഴാമത്തെ വാക്യം,
ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു.
ഇവിടെ പറയാണ് ഈ വൃക്ഷഫലം ശരിക്കും അങ്ങനെയുള്ളതാണ്. വൃക്ഷഫലം കാണുവാൻ ഭംഗിയുള്ളതും തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പിക്കും. എന്നാലും ശരിക്കും വളരെ അട്രാക്റ്റീവായിട്ടൊരു സാധനമാണ് ദൈവോട് വെച്ചത്. ഒരു കാണാൻ കൊള്ളാത്തതും തിന്നാൻ ഭംഗിയില്ലാത്തതുമാണെങ്കിൽ അവിടെ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ വളരെ അട്രാക്റ്റീവായിട്ടൊരു കാര്യം വെച്ചിട്ട് ദൈവം അതിനെ ഡിനൈ ചെയ്യുകയും ചെയ്തിട്ട് അപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കണമായിരുന്നു, ഇതിനേക്കാൾ അപ്പുറത്ത് ഈ നല്ല കാര്യം എന്ന് തോന്നുന്ന ഈ കാര്യം പോലും ദൈവം നിനക്ക് നിഷേധിച്ചത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ദൈവം ഈ കാര്യം വെച്ചത്. പിശാച് വന്ന ആദ്യത്തെ കാര്യം ചെയ്തത്, ദൈവം നിനക്കൊരു നല്ല കാര്യത്തെ മുടക്കിയിട്ടിരിക്കുകയല്ലേ, ദൈവം ഇത്രയും നല്ലൊരു കാര്യം നിനക്ക് ചെയ്യാനായിട്ട് സംഭവിക്കുന്നില്ല, അതിന്റെ കാര്യം എന്താണ്? ദൈവം നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല എന്നുള്ള മെസ്സേജാണ് കൊടുത്തത്. ഇവരിത് വിശ്വസിച്ചു, ദൈവസ്നേഹത്തിൽ നിന്ന് വീണു, അവിശ്വാസത്തിലേക്ക് വീണു, അതിന്റെ ഫലമായിട്ടുള്ള പാപം ഡിസൊബീഡിയൻസിലേക്കും അവർ കടന്നുപോയി. അതോടുകൂടി ഇവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വീണുപോയി. അപ്പോൾ അടുത്ത വാക്യം പറയാണ്, അതിന്റെ ഏഴാമത്തെ വാക്യം,
ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെ നിറഞ്ഞു, അത്തിയില കുട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം,
ഇവിടെ പറയാൻ ആദ്യം മനുഷ്യൻ ദൈവമായിട്ടുള്ള ഡയറക്റ്റ് സ്നേഹബന്ധത്തിൽ, ദൈവമായിട്ടുള്ള വിശ്വാസത്തിൽ ദൈവത്തെ ഒബേ ചെയ്ത് ജീവിച്ചിരുന്ന രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവവും മനുഷ്യനും മനുഷ്യനും സ്ത്രീയും തമ്മിൽ ഒരു തരത്തിലുള്ള മറയുമില്ലായിരുന്നു. ദേവർ ഓപ്പൺ, ദേവർ ക്ലോസ് റിലേഷൻ. ആദ്യം പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ചെയ്തെന്താണെന്നറിയാമോ? മനുഷ്യൻ എന്താ ചെയ്തെന്നറിയാമോ? മനുഷ്യൻ തന്റെ പാപത്തെ, അല്ലെങ്കിൽ തന്നെ മറയ്ക്കാനായിട്ട് ഒരു മാനുഷിക ശ്രമം നടത്തി, ഒരു അത്തിയില പരിപാടി നടത്തി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത്തിയിലയും കൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി വായിച്ചു. ഇരുവരുടെയും കണ്ണു തുറന്നു, നഗ്നരം നടന്നു, അത്തിയില കൂട്ടി തുന്നി തങ്ങൾക്ക് ഒരു അരയാടുണ്ടാക്കി. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് മാറിപ്പോയ മനുഷ്യൻ അവന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ കാര്യം. ഇതാണ് എല്ലാ ഈ ഭൂമിയിലുള്ള എല്ലാ റിലീജിയന്റെയും ഈവൻ ക്രിസ്തീയ മതത്തിന്റെയും അടിസ്ഥാനം. ഈ അത്തിയിലെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ പാപം ദൈവത്തിന്റെ സന്നിധിയിൽ മറയ്ക്കപ്പെടാനായിട്ട് ഇവന്റെ രീതിയിലുള്ള ഒരു പരിപാടി. അത് ചിലപ്പം ഏത് രീതിയിലായിക്കോട്ടെ, അത് ചിലപ്പം ഹിന്ദുക്കൾ ഒരു രീതിയിൽ ചെയ്യുന്നു, വേറെ ആൾക്കാർ ഒരു രീതിയിൽ ചെയ്യുന്നു, ക്രിസ്ത്യാനികൾ വേറൊരു രീതിയിൽ ചെയ്യുന്നു, അത് പാട്ടുപാടുന്ന ആയിക്കോട്ടെ, പ്രാർത്ഥിക്കുന്ന ആയിക്കോട്ടെ, ദാനധർമ്മം കൊടുക്കുന്ന ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം ഇവനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇവൻ പാവിയാണെന്ന് ഇവന്റെ ഈ ഉള്ളിൽ തന്നെ ബോധ്യമുള്ളപ്പോൾ ഇവൻ സ്വയം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത്തിയില കൂട്ടിത്തുന്നി ദൈവത്തിന്റെ മുമ്പിൽ തന്നെ മറയ്ക്കുന്നത്. രണ്ടാമത് ഇവൻ ചെയ്യുന്ന എന്താണ്, പാപം കടന്നു വന്നപ്പോൾ സംഭവിച്ച എന്താണെന്ന് അടുത്ത വാക്യം വായിച്ചു.
അപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു.
പിന്നെ ഇവന് ഒപ്പണല്ല, പിന്നെ ഇവൻ എല്ലാം ഹൈഡിംഗ്, എല്ലാം മറക്കുകയാണ്. ഇവന്റെ പല രീതിയിൽ ഇവൻ ദൈവത്തിൽ തന്നെ പതനം മറക്കാൻ ശ്രമിക്കുക. അടുത്ത വാക്യം,
യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന്
അവിടെ പറയുന്നത്. രണ്ടാമത് എന്താണ് ഇവൻ പറയുന്നത്? ഇവൻ ഭയപ്പെട്ടു. പിന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് ഭയമാണ്, കാരണം പാപം കടന്നു വന്നപ്പോഴത്തേ പാപത്തിന്റെ എഫക്റ്റുകൾ ഇവന്റെ ജീവിതത്തിലേക്ക് വരുവാണ്. ഇവൻ തന്നെത്താനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. രണ്ടാമത് ഇവൻ ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തെ ഒളിച്ച് മാറി നിൽക്കാനായിട്ട് വരും. പക്ഷെ ദൈവം ഇവനെ തേടി വരികയാണ്, ദൈവനെ തേടി വന്നിട്ട് ഇവനെ വിളിക്കുകയാണ്. അടുത്ത വാക്യം, അപ്പോൾ ദൈവം എന്നോട് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ അടുത്ത് പറഞ്ഞത് നീ നഗ്നനാണ് എന്ന്? തിന്നരുത് എന്ന് നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചു. ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നു ഇവൻ തിന്നുവെന്ന്? ദൈവത്തിന് അറിയത്തില്ലായിരുന്നു, ദൈവത്തിന് അറിയാം. എന്നിട്ട് പിന്നെന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ദൈവത്തിന് അറിയാൻ വയ്യാത്തൊരു കാര്യം ചോദിക്കുകയാണോ? എന്തിനാ ദൈവം ഇവിടെ ചോദിക്കുന്നത്? നീ തിന്നരുതാത്ത ഞാൻ പറഞ്ഞ പഴം വൃക്ഷഫലം നീ തിന്നു ചോദിച്ചതിന്റെ കാര്യം എന്താണ്? ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്? അല്ല, എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം ഇവന്റെ അടുത്ത് കൺഫസ് ചെയ്യാൻ പറയാം. ദൈവം പാപം ചെയ്ത മനുഷ്യന്റെ അടുത്ത് ഈ അത്തിയില പരിപാടിയും കൊണ്ട് നിൽക്കാതെ ഇവരുടെ അടുത്ത് പറയുന്നത്, യു കൺഫസ് യുവർ സിൻ, നീ ചെയ്തോ ചെയ്തില്ലേ, എന്താണ് സംഭവിച്ചത്? വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, നീ തിന്നുവോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇവന്റെ മറുപടി എന്താണ്?
അതിന് മനുഷ്യൻ എന്നോട്, നിന്നോട് കൂടെ ഇരിക്കുവാൻ നീ തന്നിട്ടുള്ള വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു.
ഇവിടെ മനുഷ്യൻ ഇവന്റെ ദൈവത്തിന്റെ ചോദ്യം എന്തായിരുന്നു? ദൈവത്തിന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ചോദ്യമായിരുന്നു. മനുഷ്യന്റെ ഉത്തരം ഒരു ഇൻഡയറക്റ്റ് ഉത്തരമായിരുന്നു. ഒരു പാപം ചെയ്ത മനുഷ്യന്റെ അടുത്തായിട്ട് വന്നത് എന്താണെന്നറിയോ? ഇവൻ സെൽഫ് ജസ്റ്റിഫിക്കേഷനിലേക്ക് വരണം, ഇവൻ സ്വയനീതിമാനാവാനായിട്ട് ശ്രമിക്കുക. എന്നൊരു പാപത്തിന്റെ ഏറ്റവും, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, പാപത്തിന്റെ എല്ലാ എഫക്റ്റിലും ഏറ്റവും റൂട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ പ്രശ്നം തന്നെത്താൻ നീതീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. ദൈവം വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചു, അതിന് ഇവൻ കൺഫസ് ചെയ്യുന്നതിന് പകരം ഇവൻ തന്നെ തന്നെ അവൻ പറയുന്നതിന്റെ കാര്യം എന്തൊക്കെ ഇത്രേ ഉള്ളൂ, ഞാൻ ചെയ്തത് എന്റെ കുഴപ്പമല്ല എന്നാണ് പറയുന്നത്. അത്ര മാത്രമാണ് ഇവൻ പറയുന്നത്. ഇതും പറയുന്നത് ഞാൻ ഈ ചെയ്തത് ഉണ്ടല്ലോ, ഇത് എന്റെ കുഴപ്പമല്ല, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള സെൽഫ് ജസ്റ്റിഫിക്കേഷൻ കാർക്ക് ഒരു കാലത്തും ദൈവത്തിന്റെ ക്ഷമ കിട്ടത്തില്ല. പാപക്ഷമ എന്ന് പറയുന്നത് ഡയറക്ട്ലി ഞാൻ പാപിയാണ് എന്നുള്ള ദൈവത്തിന്റെ മുമ്പിൽ കൺഫസ് ചെയ്യാത്തിടത്തോളം കാലം അതിന്റെ എന്തൊക്കെ പരിപാടി ചെയ്ത് കഴിഞ്ഞാലും ദൈവത്തിന്റെ ക്ഷമ കിട്ടത്തില്ല. വളരെ ചോദ്യം വളരെ ക്ലിയർ. ഞാൻ വാക്യങ്ങളിലേക്ക്, ബാക്കിയുള്ള വാക്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടോ, അതിലേക്ക് പോകുന്നില്ല ഞാൻ. നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പാപം എവിടെയൊക്കെ ദൈവം ചോദിച്ചോ അവിടെയൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ കൺഫസ് ചെയ്തവരെ ദൈവം ക്ഷമിച്ചിട്ടു. ദാവീദ് ഒരു പാപം ചെയ്തു, ദാവീദ് ഒരുപാട് നാളെ കവർ ചെയ്തുകൊണ്ടാണ്. അവസാനം ഒരു പ്രവാചകൻ വന്നിട്ട്, നാഥാൻ വന്നിട്ട് ദാവീദിനടുത്ത് മുമ്പിൽ എന്താ പറഞ്ഞത്? ദാവീദിനടുത്ത് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? ദാവീദിന്റെ ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് എന്താണെന്നറിയോ? വാക്യം എടുക്കാതെ എന്താണ് അവൻ പറഞ്ഞതെന്നറിയോ? അറിയോ വാക്യം? ദാവീദ് എന്തു പറഞ്ഞു? ഞാൻ പാപം ചെയ്തു എന്നാ പറഞ്ഞു. ഐ ഹാവ് സിൻഡ്. നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയോ, പിന്നീട് പോയി വായിച്ചു നോക്കിയാൽ മതി. ഐ ഹാവ് സിൻഡ് എന്നാണ് പറഞ്ഞത്. ദാവീദിനേക്കാൾ ചെറിയൊരു പാപം ചെയ്ത വ്യക്തിയാണ് ദാവീദിന് മുമ്പുണ്ടായിരുന്ന ശൗൽ. ആ ശൗൽ, ഞാനത് വാക്യം കൊടുക്കുന്നില്ല, നിങ്ങൾ പിന്നീട് പോയി നോക്കിയാൽ മതി. ശൗൽ ഒരു അനുസരണക്കേട് കാണിച്ചു. ശമുവേല് വന്നിട്ട് ശൗലിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇത് ചെയ്തത്, ദൈവത്തിന്റെ അനിഷ്ടമായിട്ടുള്ള കാര്യം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ശൗൽ എന്താ പറഞ്ഞെന്നറിയോ? അല്ല, അവിടെ ശൗൽ പറഞ്ഞൊരു വാക്യുണ്ട്, നിങ്ങൾ പിന്നീട് പോയി വായിച്ചാൽ മതി. ശൗലും ഇതേപോലെ തന്നെ ദാവീദ് പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞു, ഐ ഹാവ് സിൻഡ്. എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം കൂടെ ശൗല് ചോർത്തു, എന്താണെന്നറിയോ? എന്താണ്? ബട്ട്. ബാക്കി നിങ്ങൾ പോയി നോക്കിയാൽ രണ്ട് വ്യത്യാസമേ ഉള്ളൂ, പാപത്തിന്റെ അളവില് അല്ല വ്യത്യാസം. എന്തുകൊണ്ടാണ് ശൗല് നഷ്ടപ്പെട്ടു പോവുകയും ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയുകയും ചെയ്തത്? ദാവീദിനെ ശൗലിനേക്കാൾ വലിയ പാപം ചെയ്തവനാണ് ദാവീദ്. എന്താണെന്ന് അറിയാമോ? റെസ്പോൺസ് രണ്ട് രീതിയിലാണ്. ശൗല് പറഞ്ഞത് ഐ ഹാവ് സിൻഡ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ബട്ട്, പക്ഷെ അതിനൊരു കാരണമുണ്ട്, ഞാൻ അങ്ങനെ ഇന്നത് കൊണ്ടൊന്നും അല്ല ചെയ്തത്, ഇന്ന കാരണമെന്നാണ്. ദാവീദ് ഒന്നും പറഞ്ഞില്ല, ദാവീദ് ഒറ്റ കാര്യം പറഞ്ഞു, ഐ ഹാവ് സിൻഡ് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ദൈവം ഇവിടെ ആദമിനോട് ചോദിക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, നീ ഇത് ചെയ്തോ? അന്നേരം അവനെന്ത് പറയുന്നേ? അവൻ പറയുന്നത് ഒരു ബട്ടാണ് ഇവിടെ പറയുന്നത്. ഇവൻ പറയുന്നത് ഇങ്ങ ഇന്ന ഇന്ന കാര്യം കൊണ്ടൊക്കെയാണെന്നുള്ള വിശദീകരണം. ഈ വിശദീകരണം ദൈവത്തിന് ആവശ്യമില്ല. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ മനുഷ്യന്റെ ഉള്ളിൽ കടന്നു വന്നു. ഈ സെൽഫ് എന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്ന കാര്യം അവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനിലേക്ക് കടക്കുന്നത്. പിശാചിന്റെ യഥാർത്ഥ സ്വഭാവമായിട്ടുള്ള സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ 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 എന്ന ഭാവം സെൽഫ് ജസ്റ്റിഫൈ ചെയ്യാനും മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെത്താൻ മറയ്ക്കാനും കവർ ചെയ്യാനും അഭിനയിക്കാനുമായിട്ട് തുടങ്ങിയ മനുഷ്യന്റെ സെൽഫ് അവിടെ തുടങ്ങി. അത് പിശാചിന്റെ സ്വഭാവമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. യെശയ്യാപ്രവചനത്തിൽ പിശാചിന്റെ റിയൽ നേച്ചർ അതാണെന്ന് പറയുന്നത്. അത് മനുഷ്യനിലേക്ക് കടന്നു, അന്നു മുതൽ ആദമിന്റെ സന്തതിയിലേക്ക് കടന്നു ഒരു കാര്യമാണ് ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സെൽഫ് എന്ന് പറയുന്നത്. ആഡംസ് ക്രീഡ് അല്ലെങ്കിൽ ആഡംസ് റിലീജിയൻ ആണ് ഇത്. മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഉള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള പാപക്ഷമ ലഭിക്കുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവത്തിന്റെ സന്നിധി നീതീകരിക്കപ്പെടുന്നതും എങ്ങനെയുള്ള വ്യക്തികളാണ് നീതീകരിക്കപ്പെടാത്തതും എന്ന് വിശദമാക്കാനായിട്ട് യേശു ക്രിസ്തു ഒരു ഉദാഹരണം പറഞ്ഞു. ഗ്ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം.
നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത്
ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പരീശന്റെയും ചുങ്കക്കാരന്റെയും കാര്യമാണ് പറയുന്നത്. ഇവിടെ പറയാണ് തങ്ങൾ നീതിമാന്മാർക്ക് എന്ന് ഉറച്ച്, ഇങ്ങനെ ഇംഗ്ലീഷിലാണ് ഇങ്ങനെ ഞാൻ ഇരിക്കുന്നത്, സം പീപ്പിൾ ഹു ട്രസ്റ്റഡ് ഇൻ ദെംസെൽവ്സ് ദാറ്റ് ദേ വെയർ റൈറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ നീതിമാന്മാരാണ് എന്ന് ഉള്ള ബോധം മനുഷ്യന് വന്നത് ആദമിന്റെ പാപത്തിന്റെ ഫലമായിട്ടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ഒന്നുകൂടി പറയാം. തങ്ങൾ നല്ലവരാണ്, തങ്ങൾ മോശമുള്ളവരല്ല, തങ്ങൾ പാപികളല്ല, തങ്ങൾ ഒന്നിനും കൊള്ളാത്തവരല്ല, തങ്ങളിൽ ചില നന്മകളൊക്കെ ഉണ്ട്, ഞാൻ അത്ര മോശക്കാരനല്ല എന്ന് മനുഷ്യന്റെ ഉള്ളിൽ വന്ന ഈ നീതിബോധം അല്ലെങ്കിൽ സെൽഫ് റൈറ്റസ്നെസ് വന്നത് ആദമിൽ നിന്നാണ്. ആദമാണ് ആദ്യത്തെ സെൽഫ് റൈറ്റസ് പേഴ്സൺ. പറയാം, ആദമാണ് ലോകത്തിലെ ആദ്യത്തെ സെൽഫ് റൈറ്റസ് പേഴ്സൺ. അവൻ തന്നെത്താൻ നീതീകരിച്ച ആദ്യത്തെ മനുഷ്യൻ ആദമാണ്. ആ ആദമിൽ നിന്ന് മനുഷ്യനിലേക്ക് കടന്നു വന്ന പാപത്തിന്റെ ഏറ്റവും വലിയ എഫക്റ്റാണ് ഈ സെൽഫ് റൈറ്റസ്നെസ്. അവൻ പറയാണ് ഞങ്ങൾ തങ്ങൾ നീതിമാന്മാരാണെന്ന് ചിലർക്ക് തോന്നുന്നു. തങ്ങൾ നീതിമാന്മാരാണ് എന്ന് ഒരാൾക്ക് തോന്നുന്നു, എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം ഞാൻ നീതിമാനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടോ എന്നുള്ളത് അറിയാം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന് നിങ്ങൾ നീതിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു കോയിൻ എടുത്തിട്ട് അതിന്റെ ഇപ്പുറത്തെ വശത്ത് ഒരു പടമുണ്ട്, അത് തിരിച്ചപ്പുറത്തെ വശത്തോട്ട് വരയ്ക്കുമ്പോൾ വേറൊരു പടം. അതുപോലെ തന്നെ തങ്ങൾ നീതിമാന്മാരാണോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ കോയിനും തിരിച്ചാൽ മതി. എന്താണെന്നറിയാം അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, അതെ, തങ്ങൾ നീതിമാൻ എന്ന് തോന്നുന്ന വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? തങ്ങൾ നീതിമാനെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ പറ്റി അവൻ രൂപം പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, പാപം കടന്നു വന്ന റൂട്ട് നമ്മൾ മനസ്സിലാക്കി. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കാൻ പിശാചുവിനെ പഠിപ്പിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിനെ ഇവ സംശയിച്ചതോടുകൂടി ദൈവം തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ ഇവൻ ദൈവത്തെ അവിശ്വസിച്ചു, ദൈവമായിട്ടുള്ള അനുസരണക്കളിലേക്ക് പോയി, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെട്ടു. അതോടുകൂടി പാപം കടന്നു വന്നു. പാപത്തിന്റെ എഫക്റ്റ് മനുഷ്യനിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെളിപ്പെടുകയാണ്. അതിൽ ഏറ്റവും വലിയ എഫക്ട് ആദമിന്റെ ആദ്യത്തെ റെസ്പോൺസിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. അവൻ തന്നെത്താനെ ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഐ ആം നോട്ട് എ സിന്നർ എന്നാണ് അവൻ പറയുന്നത്. ഞാൻ ആ കാര്യം ചെയ്തത് ഞാനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഏതൊരു പാപിയും എപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അനുദിപ്പിച്ചിട്ട് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതിരിക്കുന്ന, അവനെ പിടിച്ചു വീണ്ടും ദൈവത്തിന്റെ മുമ്പിൽ നേരെ നിർത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുകയാണ്, തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് അവനെന്ത് ചെയ്യും, അവർ ഇമ്മീഡിയറ്റ്ലി മറ്റുള്ളവരെ ധിക്കരിക്കാനായിട്ട് തഴക്കി വരുമ്പോൾ അവൻ പറയാണ് രണ്ടുപേരും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ പോയി വായിച്ചു. ഒരുവൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ.
പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ പിടിച്ചുമറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പാദാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. ഇവനെ പോലെ സി, ഞാൻ പറയുന്നത് ഈ ഉപമ നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ ആരും ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. കാര്യം എന്താണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർക്ക് നമ്മുടെ റിയൽ സ്വഭാവം മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു കവറിടും. നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ. കാര്യം എന്താണ്, കാരണം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യം, ഇതിന്റെ എല്ലാത്തിന്റെയും മുകളിൽ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്റ്റിലല്ല, ശരിക്കും ആറ്റിറ്റ്യൂഡിലാണ് വരുന്നത്. ഇവൻ പ്രാർത്ഥി, ഇവൻ അന്ന് അറിയത്തില്ല ഇത് തെറ്റാണെന്നുള്ളത്. പക്ഷെ ഇവന്റെ ഉള്ളിലുള്ള സെൽഫ് റൈറ്റിയസ്നെസ് പറയാണ്, ഇവന്റെ ഉള്ളിൽ മറ്റുള്ളവരെ ധിക്കരിച്ചിട്ട് പറയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടൊന്നും അല്ല പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ. എത്രയോ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പാവികളാണ്. പിന്നെ ഈ കാണിക്കുന്ന ചുങ്കക്കാരനെ പോലെയും ഞാൻ അല്ലായാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇവൻ എന്തൊക്കെയാണ് എന്നിവൻ പറയാം, എന്തൊക്കെ അല്ല എന്ന് ഇവൻ ആദ്യം പറയാണ്. എന്തൊക്കെയല്ല എന്നിവൻ പറയുന്നത്, ഇവൻ പറയാണ് ഇതൊന്നും ഞാനല്ല, ഞാൻ എന്തൊക്കെയോ ആണ്. എന്തൊക്കെയാണ് ഞാൻ വെച്ചു, ആ രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പാദാരം കൊടുത്തു, ഇതൊക്കെയാണ് ഞാൻ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ ഇവനെ തന്നെ പ്രദർശിപ്പിക്കുക. സെൽഫ് റൈസസ് ഫാരസി. ദൈവം പറയാണ് ഞാൻ ഇതൊക്കെയല്ല, ഞാൻ ഇതൊക്കെയാണ് ദൈവത്തിന്റെ മുമ്പിൽ. അടുത്തവൻ പറയാണ് ചുങ്കക്കാരനോ,
ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു.
പുരുഷങ്ങൾ എന്നറിയ എഴുതിയിരിക്കുന്നത് ഗോഡ് ബി മെർസിഫുൾ ദ സിന്നർ ഫുൾ സ്റ്റോപ്പ്. ഒറ്റ ലൈൻ പോസ്റ്റ് പ്രാർത്ഥന. മറ്റവന്റെ പ്രാർത്ഥനയിൽ എത്ര പ്രാവശ്യം ആയി വരുന്നു നിങ്ങൾ നിന്ന് ചോദിക്കും. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഫാരസി സ്റ്റുഡ് ആൻഡ് പ്രേയിങ് ടു ഹിംസെൽഫ് ഗോഡ് I thank you that I am not like these other people, sinners, unjust, adulterers, or even like this tax collector. I fast, I pay tithe. I in രണ്ട് ലൈൻ പ്രാർത്ഥനയിൽ നാല് അയ്യവൻ പറഞ്ഞു. മറ്റവൻ പറയുന്ന ആയി ഒറ്റ പ്രാവശ്യം അവൻ പറഞ്ഞതാണ് സിന്ന ഒറ്റ ലൈൻ പ്രാർത്ഥന. ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ ഈ പ്രാർത്ഥന നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. ശരിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കർത്താവേ ഞാൻ പുഴുവാണ് കൃമിയാണെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. കാരണം എന്താണ്, അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന നമുക്കറിയാം. അത് പ്രാർത്ഥിക്കുമ്പോഴാണ് ആൾക്കാർ നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളതാണെന്ന് ചിന്തിക്കുന്നു പറയാം. ഞാൻ പറഞ്ഞത് ഇത് പ്രാർത്ഥന ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കാരണം ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ദ ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും ആദ്യത്തെ പരീക്ഷന്റെ കൂട്ടാണെങ്കിൽ താഴത്തെ പ്രാർത്ഥന വളർത്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ റിയൽ ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇവൻ പറയുന്നത് എന്താണ്, കർത്താവേ ഐ എം എ സിന്നർ, ഐ എം എ സിന്നർ, എനിക്കൊന്നും നിന്റെ മുമ്പിൽ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടില്ല, ഞാനൊരു പാപിയാണ് എന്നുള്ള റിയൽ കൺഫഷനാണ് ഈ പാപി നടക്കുന്നത്. അടുത്തതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ അതിന്റെ റിസൾട്ട് നടന്നത്? അടുത്ത വാക്യം, പതിനാലാമത്തെ
വാക്യം,
അവൻ നീതീകരിക്കപ്പെട്ടവനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I tell you, this man went to his house justified. ആരാണ് ജസ്റ്റിഫൈ ചെയ്തത്? ദൈവം അവനെ ജസ്റ്റിഫൈ ചെയ്തു. മറ്റവനോ അങ്ങനെയല്ല, മറ്റവൻ സ്വയം നീതിമാനായതുകൊണ്ട് അവന് ജസ്റ്റിഫിക്കേഷൻ ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യനെ വരുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് അവന്റെ സെൽഫ് റൈറ്റിയസ്നെസ്. ഞാൻ മറ്റുള്ളവരെ പോലെ പാപിയല്ല, ഇന്നതൊന്നും എന്റെ ജീവിതത്തിലില്ല, ഇന്നതൊക്കെ എന്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള സെൽഫ് റൈച്ചസ്നെസ് ആണ് ദൈവത്തിന്റെ മനുഷ്യരിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ആദ്യ മനുഷ്യനായിട്ടുള്ള ആദമിന് മടങ്ങി വരാനായിട്ടുണ്ടായിരുന്ന തടസ്സവും ഇന്നും മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ വരാനുള്ള തടസ്സവും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ പാപിയാണ് എന്ന് അവൻ കൺഫേസ് ചെയ്യുമ്പോൾ അവന്റെ പ്രാർത്ഥനയുടെ ഡീറ്റെയിൽ ഒന്നും ദൈവം നോക്കുന്നില്ല, ഒറ്റ വാക്യം പ്രാർത്ഥന പ്രാർത്ഥിച്ചുള്ളൂ. ദൈവം അവനെ അപ്പോഴേ ജസ്റ്റിഫൈ ചെയ്തു എന്നുള്ളത് ഇരിക്കുന്നു. അവൻ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി. എന്നിട്ടായിട്ട് പറയാണ്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാപി ആണ് എന്നുള്ള യഥാർത്ഥത്തിലുള്ള ബോധ്യം എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് ശരി, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പാപി അല്ല എങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുകയുമില്ല. അപ്പൊ ഇവിടെ ഒരു നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ പാപി ആയേ ഒക്കത്തുള്ളൂ, വേറെ ഓപ്ഷനില്ല. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കാം.
യേശു അത് കേട്ടാതെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര പിടിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു.
ഇവിടെ പറയാണ്, എന്നൊരു കഥാവാദ്യം പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് ഡോക്ടറിനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അസുഖമില്ലെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല സഹോദരൻ. നിങ്ങൾ പാപി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന് ആവശ്യമില്ല. നിങ്ങൾക്കൊരു രോഗസൗഖ്യമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന് ആവശ്യമില്ല. കാരണം യേശു ക്രിസ്തു വന്ന ഇതൊന്നും തരാനായിട്ടല്ല. നിങ്ങൾക്കിനി ജീവിതത്തിൽ സന്തോഷം ലഭിച്ചില്ലെങ്കിലും അതിനും നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമില്ല. യേശു ക്രിസ്തുവിന് ആവശ്യമുള്ളത് ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ ഈ ലോകത്തിൽ. അവരാരാണ്? അവർ പാപികളാണ്. ഇല്ലെങ്കിൽ രോഗം ഡോക്ടറിനെ കൊണ്ട് ആവശ്യമുള്ളത് ഒരേ ഒരു കൂട്ടർക്കേ ഉള്ളൂ ലോകത്തിൽ, അതാർക്കാണ്? രോഗികൾക്കാണ് അല്ലെ? വേറെ ഒരു ആവശ്യമുള്ളവനും ഡോക്ടറിനെ കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ, ഞാൻ ഇന്ന് രാവിലെ നിമിഷമെങ്കിലും പറയുക, നിങ്ങൾ ഫർവാനി ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആദ്യം കയറി ചെല്ലുമ്പോൾ അവരെന്ത് നിങ്ങളെടുത്ത് ചോദിക്കുന്നത്? എന്ത് ചോദിക്കുന്നേ? എന്താ അസുഖമെന്നാണ് ചോദിക്കുന്നത് അല്ലേ? കാരണം ബൈ ഡിഫോൾട്ട് അവർക്കറിയാം ഹോസ്പിറ്റലിൽ വരുന്നവൻ എന്തോ അസുഖം കണ്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം നിങ്ങൾ പറയുകയാണ്, ഏയ് എനിക്കൊരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെന്ത് പറയും? അവരെന്താ പറയും? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കും. നിങ്ങൾ ആ ബോർഡ് വായിച്ചിട്ടില്ലായിരുന്നു ചോദിക്കും അല്ലേ? അന്നേരം നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നത് എന്തിനാണ്? നിങ്ങൾ പാപി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യേശു ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമില്ല. അതിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്, രോഗിയല്ലാത്തവന് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. എന്നിട്ട് പറയാണ്, യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നു എന്ന് പഠിപ്പിൻ. എന്ത് എന്ന് പോയി പഠിപ്പിൻ? നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ ഞാൻ വിളിക്കാനായിട്ട്. അന്നേരം നീതിമാന് യേശു ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമില്ല, അവൻ യേശു ക്രിസ്തുവിന് പ്രയോജനവുമില്ല, അവന്റെ സെൽഫ് റൈസസ്നെസ് ദൈവത്തിന്റെ മുമ്പിൽ അവനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇവൻ സെൽഫ് റൈസസ് ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇവന്റെ ഉള്ളിൽ എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, വാക്കുകളിലല്ല റിയൽ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരിക്കും. അതാണ് വെളിയിൽ വരുന്നത്. ഇവിടെ പറയാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നു. എന്നാലും എങ്ങനെയാണ് ദൈവം? ഞാൻ ഫസ്റ്റ് റിക്വയർമെന്റ്, ഒരു വ്യക്തിക്കുള്ള പാപക്ഷമയുടെ ഫസ്റ്റ് റിക്വയർമെന്റ് അവൻ പാപിയായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം ഇവിടെ അല്ല. പ്രശ്നം എല്ലാവരും പാപികളാണ്. ബൈബിള് പറയുന്നത് എല്ലാവരും പാപികളാണ് അല്ലേ? അന്നേരം ഒരു മനുഷ്യനും പാപം ഇല്ലാത്തവനല്ല, എല്ലാവരും പാപികളാണ്. ഞാൻ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും പാപികളാണ് എന്നുള്ള ബോധ്യമില്ലാത്തത്? അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നാലും നമ്മൾ വിചാരിക്കും പാപിയാണ് എന്ന് ബോധ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാപം ചെയ്യണം അല്ലേ? പാപം ചെയ്യാതെ എങ്ങനെ പാപിയാണെന്ന് ബോധ്യം ഉണ്ടാവുന്നേ? ചേട്ടാ, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യഭിചാരം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ ബോധ്യപ്പെടുന്നത് ഞാൻ പാപിയാണെന്ന്? ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടില്ലെങ്കിൽ? എത്രയോ നല്ല ആൾക്കാരുണ്ട്, ഇവരെങ്ങനെ പാപിയാണെന്ന് ബോധ്യം? പലരും പ്രശ്നം ഇതാണ്. പലരും പ്രശ്നം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടാത്തതിന്റെ കാര്യം, ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ട കാര്യം, ഞാൻ ഒരുപാട് പാപം ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യവുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? പാപിയാണെന്ന് ബോധ്യം ഉണ്ടാവണമെങ്കിൽ പാപം ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഈ യേശുക്രിസ്തു പറഞ്ഞ ഇതേ വാക്യം പൗലോസ് റിപ്പീറ്റ് ചെയ്യുന്നു. തിമൊഥെയൊസിന്റെ ലേഖനം 1 തിമൊഥെയൊസ് 1 തിമൊഥെയൊസ് അതിന്റെ 1-ാം അധ്യായം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യം പൗലോസ് എടുത്തു പറയാം. വിശ്വാസയോഗ്യമായിട്ടുള്ള വാക്യം പറയാം. മതി, അവിടെ പറയാണ് എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായും വിശ്വാസ്യവുമായിട്ടുള്ള വചനമാണ്. എന്താണ് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവർക്കും. പക്ഷെ എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടി മാത്രമാണ്. യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ പാപിയാണെങ്കിലേ ഒക്കെ ഉള്ളൂ. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണ്? കാരണം യേശു ക്രിസ്തു ക്രിസ്ത്യാനികളെ രക്ഷിക്കാനല്ല വന്നത്. ഇനി നിങ്ങളൊരു പെന്തക്കോസുകാരനാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. കാരണം കർത്താവ് പെന്തക്കോസുകാരെ രക്ഷിക്കാനല്ല വന്നത്. നിങ്ങൾ ഇനി ഏത് കാരനാണെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല സഹോദര സഹോദരി. കാരണം നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുള്ളവരെ രക്ഷിക്കാൻ അല്ല യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒറ്റക്കൂട്ടരെ രക്ഷിക്കാനായിട്ടാണ്. ആരാണ് ആ കൂട്ടരുടെ പേരാണ് പാപികളെ രക്ഷിക്കാൻ. ഇതാണ് വിശ്വാസയോഗ്യമാണ്. പൗലോസ് എടുത്ത് റിപ്പീറ്റ് ചെയ്യാണ്, ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ. എന്നാൽ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ പാപി ആയെങ്കിലേ ഒക്കെ. പക്ഷേ ഈ പാപി ആണ് എന്ന് ബോധ്യപ്പെടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. യഥാർത്ഥ വാക്യം എന്താ വായിക്കുന്നത് അറിയോ? അല്ല അനു, ആ പാപികളിൽ ഞാൻ ഒന്നാമത്. ഇതാരെ പറയുന്നേ? ആരെ പറയുന്നേ? പൗലോസ പറഞ്ഞു. പൗലോസ് വേറൊരു കാര്യം പറഞ്ഞറിയാമോ? പൗലോസ് പറയാണ് ന്യായപ്രമാണത്തിലെ നീതി നിമിത്തം ഞാൻ അനിഞ്ഞൻ എന്ന് പറഞ്ഞ വാക്യം വെച്ചിട്ടുണ്ടോ ഫിലിപ്പിലേഖനം? ഫിലിപ്പിലേഖനം അതിന്റെ രണ്ടാമത്തെ അവസാനത്തെ അധ്യായം, അവസാനത്തെ അധ്യായം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം, ആറാമത്തെ വാക്യമല്ല, മേളിൽ വെച്ചുകൊള്ളു, നാല് വട്ട വാക്യം വായിക്കാം. സോറി, മൂന്നാമത്തെ അധ്യായത്തിന്റെ നാല് പേരുള്ള വാക്യം, മൂന്ന് പേരുള്ള വാക്യങ്ങൾ വായിച്ചു. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്നാൽ പൗലോസ് പറയാണ് ഞാനാണ്, നമ്മളാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവിൽ ആരാധിക്കുന്നവർ അല്ലേ. ഈ ആത്മാവിൽ ആരാധിക്കുന്നവർ എന്ന് പറയുന്നത് ചില പെർട്ടിക്കുലർ ഗ്രൂപ്പുകളെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ മാത്രം പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സെൽഫ് റൈറ്റിയസ്നെസ്സിൽ എനിക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ല എന്നും എനിക്ക് ആകെപ്പാടെ പ്രശംസിക്കാനുള്ള യേശു ക്രിസ്തുവിലാണെന്നും പറയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്ക് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിൽ ആശ്രയിക്കാൻ ഒന്നുമില്ലാത്ത വെറും ഒരു മനുഷ്യനല്ല പൗലോസ്. ചില പറയത്തില്ല ഞാനേ ഒന്നും ഇല്ലാതെ വന്നൊന്നും അല്ല എന്ന് പറയത്തില്ല. ഞാനേ അങ്ങനത്തെ ഒരാളല്ലേ, ഒന്നും ഇല്ലാതെ വഴി കടന്നപ്പോ ദൈവം പിടിച്ചോണ്ട് വന്ന ആളെന്ന രീതിയിലുള്ള ആളല്ലേ ഇയാള്. ഇയാളെ പറ്റി അടുത്ത വാക്യം എന്താണ് പറയുന്നത്? എന്നാൽ ഈ പൗലോസിന് ജഡത്തിൽ ആശ്രയിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രശംസിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രശംസിക്കാം. എന്തൊക്കെയാണ് അതായത്? പൗലോസിന്റെ ലിസ്റ്റുകൾ പറയാണ്. പൗലോസിന്റെ ഗുണങ്ങൾ
ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം.
ആ അന്നേരം പൗലോസ് പറയാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ എനിക്ക് എന്തൊക്കെയോ ചില ഗുണങ്ങളുണ്ട്. ഞാൻ അത്ര പാപിയല്ല, ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അവരെക്കാളെല്ലാം അധികം എനിക്ക് പറയാൻ പറ്റും. എന്താണ്? ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ പറ്റുന്ന ഏക വ്യക്തി പൗലോസ് പറയാണ് ഞാനാണ്, ബാക്കി എല്ലാവരേക്കാൾ കൂടുതൽ. ആരാണ്? എന്നിട്ട് വായിച്ചു. എന്താണ് ഗുണങ്ങൾ? എട്ടാം നാളിൽ പരിശോധന ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായനിൽ ജനിച്ച എബ്രായൻ, ന്യായ പ്രമാണം സംബന്ധിച്ച് പരീശൻ, ദുഷുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായ പ്രമാണത്തിന്റെ നീതി നിമിത്തം ഞാൻ അനിഞ്ഞു. എന്നിട്ട് പൗലോസ് പറയാണ് ഒരാൾക്ക് ലോകത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് എന്തെങ്കിലും പറയാമെന്ന് പറയുകയാണെങ്കിൽ അവരെക്കാൾ കൂടുതൽ എനിക്ക് പറയാം. എന്താണ്? ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുകളെല്ലാം ഉള്ളവനാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയിൽ നിന്ന് വന്നവനാണ് ഞാൻ. എബ്രായ എട്ടാം നാൾ പരിശോധനക്കാരനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, എന്നിട്ട് പറയുന്നത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ചിട്ട് അനിഞ്ഞനും. ഈ വ്യക്തിക്ക് എങ്ങനെയാണ് പാപികളിൽ പ്രധാനിയാണെന്നുള്ള ബോധ്യം വന്നത്? എങ്ങനെ ഈ വ്യക്തിക്ക് ചീഫ് ഓഫ് സിന്നേഴ്സ് എന്നുള്ള ബോധ്യം വന്നത്? ഇവത്തി ഇതൊന്നും ഈ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. അടുത്ത വാക്യം പറയുന്നുണ്ട്, എന്താണെന്ന് അറിയാമോ? എന്റെ എട്ടാമത്തെ വാക്യം,
അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത.
ഇവിടെ പറയാണ് ഈ വ്യക്തിക്ക് ഒരു പരിജ്ഞാനം ഉണ്ടായി. എന്താണ് ആ പരിജ്ഞാനം എന്ന് അറിയാമോ? യേശു ക്രിസ്തുവിനെ പറ്റി ഈ പറ്റി ഒരു ബോധം ഉണ്ടായി. യേശു ക്രിസ്തുവിനെ പറ്റി ഈ വ്യക്തിക്ക് പരിജ്ഞാനം ഉണ്ടായി എന്ന് വെച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഗ്ലോറിയർ സ്റ്റാൻഡേർഡ് യേശു ക്രിസ്തുവിനുള്ളത് ഈ വ്യക്തി കണ്ടു. ഈ വ്യക്തി ഞാൻ എത്രമാത്രം പാപിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ കാര്യം ഈ വ്യക്തി പാപത്തിന്റെ ലിസ്റ്റ് ഒരുപാട് ചെയ്തുകൊണ്ടല്ല, ഞാൻ പാപത്തിൽ നിന്ന് പാപത്തിന്റെ ലിസ്റ്റ് പറയാനായിട്ട് ഉണ്ടായതുകൊണ്ടല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ഈ വ്യക്തി കർത്താവിനെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഗ്ലോറി കണ്ടു. ദൈവത്തിന്റെ ഗ്ലോറി കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യെശയ്യാ പ്രവചനത്തിലേക്ക് പോകാം. യെശയ്യാ പ്രവചനം അതിന്റെ ആറാമത്തെ അധ്യായത്തിൽ യെശയ്യാവ് ഈ പറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ആദ്യത്തെ അധ്യായങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. യെശയ്യാ പ്രവചനം അതിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ എന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പറയാനായിട്ട് സമയമില്ല. ആറാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം,
ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർക്ക് പറഞ്ഞു? അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി.
ഇവിടെ പറയാണ്, ഇത് മുമ്പിലത്തെ അധ്യായങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ യെശയ്യാവ് പറയുന്ന വാക്കുകൾ ഉണ്ട്. യെശയ്യാവ് ദൈവത്തിന്റെ അപ്പോയിന്റഡ് പ്രോഫറ്റ് ആയിരുന്നു. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആയിട്ട് ചില കാര്യങ്ങൾ ലഭിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെ എന്താണ് ബാക്കിയുള്ളവരെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ദൈവത്തിന്റെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അത് ഈ വ്യക്തി അവർക്ക് അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം, ഇവർക്ക് അയ്യോ കഷ്ടം എന്നുള്ള രീതിയിലായിരുന്നു ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ പ്രോഫിറ്റ് ആണ്. പക്ഷെ എന്താണ് യെശയ്യാവിന്റെ മുമ്പിൽ എന്താണ് കണ്ടത്? യെശയ്യാവ് ദൈവത്തിന്റെ പരിശുദ്ധി ഒന്ന് കണ്ടു. ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ അടുത്ത വാക്യം, അഞ്ചാമത്തെ വാക്യം, അപ്പോൾ ഞാൻ
എനിക്ക്
അയ്യോ കഷ്ടം എന്നിട്ട് പറയണം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് യഹോ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടു.